നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
കൂടത്തായി കൊലപാതക പരമ്പരയെപ്പറ്റിയും പ്രതിയായ ജോളിയെപ്പറ്റിയുമുള്ള വിവരങ്ങളെല്ലാം ശ്രോതാക്കൾ ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ. കഴിഞ്ഞ 1-2 ആഴ്ചകളായി നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ഇതിനെപ്പറ്റിയുള്ള വാർത്തകളും കഥകളുമായിരുന്നു. ഒരു കൊലപാതക കേസിന് ഇത്രയേറെ വാർത്താ പ്രാധാന്യം നൽകുന്നതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. മാധ്യമങ്ങൾക്കെതിരെ ഒട്ടേറെ വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുയരുന്നു. ഈ സാഹചര്യത്തിൽ കൂടത്തായിലെ ദുരൂഹമരണങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെപ്പറ്റി കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും മാതൃഭൂമി ചാനലിന്റെ ചീഫ് ഓഫ് ന്യൂസുമായ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സ്വാഗതം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ SBS മലയാളത്തിലേക്ക്. പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകൾ നടക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. 5 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ്, കൂടത്തായി ദുരൂഹമരണങ്ങൾ, ഇതെല്ലാമാണല്ലോ കേരളത്തിലെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കൂടത്തായിലെ മരണങ്ങൾക്കാണ് മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതും നൽകിയതും. ജനങ്ങൾ ഈ വാർത്ത അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് തുടർച്ചയായി ഈ കൊലപാതകത്തിന്റെ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുമോ?
വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ കൂടത്തായി കൊലപാതകത്തിൽ ഇപ്പോ 10-25 വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ കേട്ടറിഞ്ഞ ഒരു സീരിയൽ കൊലപാതകമുണ്ട്, റിപ്പർ എന്ന് പറയുന്ന ഒരു കൊലപാതക പരമ്പര. ആളുകളുടെ തലയ്ക്ക് ചുറ്റിയടിച്ച് കൊല്ലുന്ന ഒരു കൊലപാതക പരമ്പര കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ ആളുകൾക്ക് ഭയമുണ്ടാക്കിയ ഒരു കൊലപാതക പരമ്പരയായിരുന്നു. അതിനുശേഷം എന്റെ ഓർമ്മയിൽ ഒരു കൊലപാതക പരമ്പര സീരിയൽ ഫിലിം എന്ന നിലയ്ക്ക് വന്നിട്ടുള്ളത് കൂടത്തായിയാണ്. കൂടത്തായിയുടെ സവിശേഷത എന്താണ്? കൂടത്തായിയില് 17 വർഷക്കാലം കൊണ്ട് 6 പേര് കൊല്ലപ്പെടുകയാണ്. 17 വർഷമായിട്ട് ഈ കൊലപാതകങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട 1-ാമത്തെ വാർത്താ പ്രാധാന്യം നൽകുന്ന വസ്തുത. 2-ാമത്, ഈ കൊലപാതക പരമ്പരകളെല്ലാം നടത്തിയത് ഒരു സ്ത്രീ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വാർത്താ പ്രാധാന്യത്തെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവത്തിൽ എന്തൊക്കെയാണുള്ളത്? മദ്യപാനമുണ്ട്, ലൈംഗികതയുണ്ട്, സ്വത്തപഹരണമുണ്ട്, ഏറ്റവും ഒടുവില് കൊലപാതകമുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പുരുഷനായിരുന്നു ഈ കൊലപാതക പരമ്പരകൾ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം വാർത്താ പ്രാധാന്യം ഈ വിഷയത്തിൽ കിട്ടുമോ എന്നുണ്ടായിരുന്നത് എന്നുള്ളത് ഞാനും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യവുമാണ്. നിരന്തരമായിട്ട് ഈ വാർത്തയെ പിന്തുടരാൻ മാധ്യമങ്ങൾ നിർബന്ധിതമായ ഒരു സാഹചര്യവും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോജോ ഇപ്പോൾ ഇതിന്റെ തുടക്കത്തില് ആമുഖമായി പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതെന്താണ്? 5 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനേക്കാൾ വാർത്താ പ്രാധാന്യം തീർച്ചയായും കൂടത്തായിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു സംശയവുമില്ല. ഇതിനിടയിൽ KSRTCയിലെ ജീവനക്കാര് പണിമുടക്കിയതിന്റെ ഭാഗമായിട്ട് പൊതുഗതാഗത സംവിധാനം കേരളത്തിൽ തിരക്കിയുണ്ടായി. ഒരുപക്ഷെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. അതിന് പോലും ഒരു പ്രാധാന്യം നൽകാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് വലിയ വാർത്താ പ്രാധാന്യം? ഏതർത്ഥത്തിൽ നോക്കിയാലും 10-17 വർഷം എടുത്തുകൊണ്ട് നടപ്പാക്കുന്ന വലിയ കൊലപാതക പരമ്പരയുടെ ചുരുളുകളായിട്ട് ഒരു ദിവസം അത്തരമൊരു വാർത്തയോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ തീർച്ചയായും മാധ്യമങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ അത് വളരെ കാര്യമായി പിന്തുടരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ഇത്തരം ന്യായീകരണങ്ങൾ പറയുമ്പോഴും പോലീസിന് പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ക്രൈംബ്രാഞ്ചിന്റെ പേരിൽ സാക്ഷികളെ മാധ്യമങ്ങൾ കാണരുത് എന്ന് പോലീസ് വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്തതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയല്ലേ കാണേണ്ടത്?
അല്ല, ആ വിമർശനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും വലിയ കോമ്പറ്റീഷനാണ്, അല്ലെ? വലിയ രീതിയിലുള്ള മത്സരം, ഓട്ടമാണ് മാധ്യമങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കുമില്ല. ഒരു വാർത്ത ലഭിക്കുന്നതിന് വേണ്ടി പല രീതികൾ മാധ്യമങ്ങൾ ഇതിനു മുമ്പും പിന്നെ പിന്തുടർന്നു. എനിക്ക് അഭിപ്രായ വ്യത്യാസം, ഞാൻ എന്ന മാധ്യമപ്രവർത്തകൻ ഒരിക്കലും ഫോൺ എടുത്തിട്ട് ഞാനൊരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഈ കാര്യങ്ങൾ പറയണം എന്നൊരു ഫോൺ കോൾ നടത്തില്ല. അതിന്റെ എത്തിക്സിന്റെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്യുന്നത് ഒരു വാർത്ത ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ഞാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇത്തരം തുടർ വാർത്തകൾക്ക് വേണ്ടി ഒരു മാധ്യമപ്രവർത്തകൻ പരക്കം പായേണ്ടി വരുന്നത് സമ്മർദ്ദങ്ങളുടെ പേരിലായിരിക്കുമല്ലോ. എഡിറ്റോറിയൽ വഴിയായിട്ടുള്ളതും അല്ലെങ്കിൽ ഡെസ്കിൽ നിന്നുള്ളതുമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടാകും സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തകന്റെ പേരിൽ. താങ്കളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ദിനംപ്രതി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരം സമ്മർദ്ദം ഒരു മാധ്യമപ്രവർത്തകന്റെ പേരിൽ വരുന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണോ?
ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് എന്റെ ഒരു മനസ്സിലാക്കലുള്ളത്. ഒന്ന്, നമ്മുടെ വാർത്താ അഭിരുചി എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട്, വലിയ അളവിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ജോജോ ഏറെക്കാലം ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. ജോജോയുടെ എനിക്കുള്ള ചോദ്യം, ജോജോ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ക്രൈം സംഭവിക്കുന്നു, ഒരു നല്ല കാര്യം സംഭവിക്കുന്നു. ഒരു വാർത്താ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ജോജോ ഏത് വാർത്തയ്ക്കായിരിക്കും പ്രാധാന്യം നൽകുക? ഞാൻ വിശ്വസിക്കുന്നു ജോജോ ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും നല്ല കാര്യമായിരിക്കില്ല, മറിച്ച് അവിടെ നടന്നൊരു ക്രൈം ആയിരിക്കും. എന്തുകൊണ്ടാണ് ആ ക്രൈം ആദ്യ വാർത്തയായി മാറുന്നത്? നമ്മുടെ വാർത്താ അഭിരുചിയുടെ പ്രശ്നമാണ്. ഒരു നല്ല കാര്യം കേൾക്കുന്നതിനേക്കാൾ നമുക്കിഷ്ടം ഒരു ഒരു മോശപ്പെട്ട കാര്യം സംഭവിച്ചാൽ അതേക്കുറിച്ച് അറിയാനുള്ള വ്യക്തത എന്ന് പറയുന്നത് ഒരു ഒരു ഹ്യൂമൻ ആങ്സൈറ്റി എപ്പോഴും അങ്ങനെ ഒരു എലമെന്റ് എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണോ എന്നൊക്കെയുള്ളത് വേറെ ചോദ്യമാണ്. അടിസ്ഥാനപരമായിട്ട് മാധ്യമം എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. അതിനതിന്റെ നിലനിൽപ്പ് ഒരു പ്രശ്നം തന്നെയാണ്, ഒരുപാട് ആളുകളുടെ ജീവിത പ്രശ്നമാണ്. വ്യവസായമായിരിക്കുന്ന രംഗത്ത് മത്സരം സ്വാഭാവികമാണ്, അതിന്റെ സമ്മർദ്ദങ്ങൾ സ്വാഭാവികമാണ്. മീഡിയ എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഡസ്ട്രി അല്ലേ? അപ്പൊ ഇതിനെ എവിടെയാണ് കറക്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ ഒരു വാർത്താ അനുഭവത്തിൽ ഞാൻ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ചില മാതൃഭൂമി ന്യൂസ് ചാനല് നല്ല വാർത്ത എന്നൊരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നല്ല വാർത്തയിൽ ഒരുപാട് നല്ല വാർത്ത കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയാം. ജോജോ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ ഈ നല്ല വാർത്ത എല്ലാ ദിവസവും രാത്രി ഏറ്റവും പ്രൈം ടൈം ആയിട്ടുള്ള 7:30 കാണിച്ചുകൊണ്ടിരുന്നത് ഒരു ചാനലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസിന് വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ അതിന്റെ സ്ഥിതി എന്താണ്? ഞങ്ങൾക്ക് 7:30 പ്രൈം ടൈമിൽ ഈ നല്ല വാർത്ത കൊടുത്തിട്ട് ഒരു റേറ്റിംഗും ഇല്ല എന്ന് മാത്രമല്ല, ആഴ്ചയിൽ 2 ഞങ്ങൾ അത് കുറച്ചിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. അതും റേറ്റിംഗിൽ കേട്ടുമ്പോഴല്ല, ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നും ചിന്തയിലാണ് നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വരുമാനവുമില്ല, അതിനൊരു റേറ്റിംഗ് ഇല്ല. അപ്പൊ ഇവിടെ ആരാണ് കുഴപ്പക്കാർ? മാധ്യമങ്ങളെ ഈ സമ്മർദ്ദത്തിലേക്ക് ചവിട്ടിവിടുന്നത് മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ഭാഗമല്ല, മാധ്യമത്തിന്റെ മാനേജ്മെന്റ് അല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ വാർത്തകൾ തരും, ഞങ്ങൾക്കിതേ സംബന്ധിച്ച് ഞങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കണം, ഞങ്ങൾക്കിത് അറിഞ്ഞുകൊണ്ടിരിക്കണം എന്ന മനോഭാവവുമായി ടി വി ഓൺ ചെയ്യുന്ന വാർത്താ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താതെ ഈ വാർത്താ മാധ്യമത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ വാർത്താ മാധ്യമം അതിന്റെ സ്വഭാവത്തിൽ മാറ്റം നടണമെങ്കിൽ നമ്മുടെ മാധ്യമ അഭിരുചി, വാർത്താ അഭിരുചി, ആ അഭിരുചിയിലാണ് മാറ്റം ഉണ്ടായത്. വളരെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജോജോ ചോദിച്ചത്. ഇത് ഓരോ മാധ്യമ പ്രവർത്തകനും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ജോജോ.
അതുപോലെ തന്നെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസുകൾ പലപ്പോഴും ആഘോഷിക്കപ്പെടാറുണ്ട്. ഈ സോളാർ കേസിന്റെയൊക്കെ സമയത്ത് നമ്മൾ കണ്ടതാണത്. അതുപോലെ തന്നെയാണ് ജോളി. ജോളി പല രീതിയിൽ ട്രോളുകളായും കഥകളായും നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ഫീഡുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലിംഗസമത്വത്തിൻ്റെയൊക്കെ ഈ കാലത്ത് ഇത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് അല്ലെ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ?
അങ്ങനെയില്ല. ഇപ്പോ സരിതയുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും സരിത ഒരു വലിയ വാർത്താ വിപ്ലവം തന്നെ ഉണ്ടാക്കിയ സ്ത്രീയാണ്. അതേ സമയത്ത് തന്നെയാണ് ജോജോയ്ക്ക് അറിയാവുന്ന ബാർക്കോള വിവാദം ഉണ്ടായി. ബാർക്കോള വിവാദത്തിനും അതേ വാർത്താ പ്രാധാന്യം തന്നെയാണ് മാധ്യമങ്ങൾ മലയേറ്റിയത്. ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു, ഒരു സ്ത്രീയെ പ്രതിയായി വരുമ്പോൾ തീർച്ചയായും അതിൽ വാർത്താ പ്രാധാന്യമുണ്ട്. നമ്മൾ ലിംഗസമത്വമൊക്കെ പറയുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് നോക്കും. ഞാൻ തുറന്നു സമ്മതിക്കുന്നു, ഇവിടെ ഒരു പുരുഷനാണ് മറ്റൊരു പുരുഷനുമായിരുന്നു ഒരുമിച്ചിരുന്ന് മദ്യപിച്ചെങ്കിൽ അതിനൊരു വാർത്താ പ്രാധാന്യവുമില്ല. അയാൾ ആ മദ്യത്തിൽ സൈനെ രൂപിച്ച് കൊടുത്തുവിട്ട് മറ്റൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാർത്താ പ്രാധാന്യമില്ല, മരണത്തിന് മാത്രമേ വാർത്താ പ്രാധാന്യം. അതേപോലെ അയാളാണ് ഒരു പുരുഷനാണ് ഈ സീരിയൽ കില്ലിംഗ് നടത്തുന്നതെങ്കിൽ ഇത്രയും വാർത്താ പ്രാധാന്യം വരത്തിൽ ഒരു 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 ക്രൈം മുഴുവൻ ആസ്വദിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുന്നു കൂടുതൽ ഒട്ടേറെ കൗതുകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക്. ഇത് ലിംഗസമത്വത്തിന്റെ പ്രശ്നമൊന്നുമല്ല, മറിച്ച് സ്ത്രീകളെ പൊതുവെ അങ്ങനെയാണ് തിരിച്ചൊരു കാര്യം. സ്ത്രീകളെയൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ എന്നും, അതുകൊണ്ട് സ്ത്രീ ഉൾപ്പെടുമ്പോൾ അവരെ കുറിച്ചുള്ള ആകാംക്ഷകൾ സൊസൈറ്റിക്ക് വർദ്ധിക്കുമെന്നും വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ കുറ്റകൃത്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ ജോജോ ജോസഫുമായി സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ കൂടത്തായി പോലെയുള്ള ഒരു കൊലപാതക പരമ്പരയുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വിവരങ്ങൾ പോലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന മാനസിക അവസ്ഥയെപ്പറ്റി മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരും ബോധവാന്മാരായിരിക്കേണ്ടതല്ലേ?
ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാല്, ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് അതിനെയാണ് മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. ഇപ്പോ ഞാൻ എന്റെ റിപ്പോർട്ടറോട് രാവിലെ പറയുന്നില്ല, നിങ്ങൾ പോയൊരു ബലാത്സംഗം ചെയ്യും എന്നിട്ട് എനിക്കൊരു വാർത്ത കൊണ്ടുവരും, നിങ്ങൾ പോയൊരു കൊലപാതകം ചെയ്യും എന്നിട്ട് എനിക്കൊരു വാർത്ത കൊണ്ടുവരും, നിങ്ങൾ പോയൊരു ദുരന്തം ഉണ്ടാക്കും എന്നിട്ടൊരു വാർത്ത കൊണ്ടുവരും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതേ സംബന്ധിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ്. എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത്, ഇതൊന്നും മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതല്ല. എത്ര അഴിമതികളാണ്, എത്ര പീഡനങ്ങളാണ് കേരളത്തിൽ ആൻഡോദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മാധ്യമപ്രവർത്തകരുടെ സൃഷ്ടിയല്ല, മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, മറിച്ച് എന്താണോ സമൂഹത്തിൽ സംഭവിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അതായത് നല്ല സമൂഹത്തിലെ നല്ല മാധ്യമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മോശപ്പെട്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് നിരന്തരം മോശപ്പെട്ട വാർത്തകൾ നിങ്ങളോട് പറയാനുണ്ടാവുകയുള്ളൂ. അത് വാർത്ത എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയുള്ളതല്ല, ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ പ്രളയം ഉണ്ടായത് മാധ്യമങ്ങൾ സൃഷ്ടിക്കാറുണ്ടല്ലോ. ഈ കുറത്തായി കൊലപാതകം മാധ്യമങ്ങൾ സൃഷ്ടിക്കാറുണ്ടല്ലോ. സരിതയുടെ വിവാദം മാധ്യമങ്ങൾ സൃഷ്ടിക്കാറുണ്ടല്ലോ. വാർക്കോഴ മാധ്യമങ്ങൾ സൃഷ്ടിക്കാറുണ്ടല്ലോ. എത്ര എത്ര പീഡനങ്ങളാണ് ഇപ്പൊ ഗോവിന്ദസ്വാമിയുടെ നടത്തിയ കൊലപാതകം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതല്ലോ. എത്ര എത്ര പീഡനങ്ങൾ നടക്കുന്നു, ഇതൊന്നും മാധ്യമ സൃഷ്ടിയല്ല. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പഴയതുപോലെയല്ല. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുണ്ട്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിൽ ഇരിക്കുന്ന റിമോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മോശപ്പെട്ട വാർത്ത കാണുന്നു, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റൊരു ചാനലിലേക്ക് പോകാം, നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം, നിങ്ങൾക്കൊരു സിനിമ കാണാം, ഒരുപാട് ചോയ്സ് വരുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ലക്ഷ്യം. ഏതെങ്കിലും തരത്തിലുള്ള ഏകാധിപത്യ പ്രവർത്തനം എന്തെങ്കിലും അതിനെ തുറന്നു കാട്ടി ജനാധിപത്യത്തിലേക്ക് ജനങ്ങളെ നയിപ്പിക്കാനൊക്കെയുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. ഇവിടെ അതേപോലെ തന്നെയാണ് ഡെയിലി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊരു മോശപ്പെട്ട സംഭവമാണ്, അത് ജനത്തെ അറിയിക്കാതിരിക്കാം എന്ന് വിചാരിക്കാൻ ഒരു മാധ്യമത്തിന് കഴിയില്ല. കൂടത്തായി വളരെ കുഴപ്പപ്പെട്ടൊരു സബ്ജക്റ്റാണ്. കുട്ടികൾ അടക്കമുള്ള ആളുകൾ കുടുംബത്തിൽ നിന്ന് കീഴിൽ കാണുന്നതാണ്, നമ്മളത് റിപ്പോർട്ട് ചെയ്തുകൂടാ എന്നൊരു മാധ്യമത്തിന് വിചാരിക്കാൻ കഴിയില്ല. അത് മാധ്യമ പ്രവർത്തനവുമല്ല. നിങ്ങൾക്ക് ചുറ്റുവട്ടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുക, അറിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമത്തിന്റെയും പ്രാഥമികമായ ക്രമമാണ്. അതാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
സ്വാഭാവികമായും ഇത്തരമൊരു വാർത്ത തുടർച്ചയായി നൽകുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ എന്നറിയാൻ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാകും. ഈ കൂടത്തായി പോലുള്ള കേസുകൾ തുടർച്ചയായി നൽകുന്നതുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തിന് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ? ഒരു സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയിൽ താങ്കൾക്ക് അതൊന്ന് അതിന് ഒരു മറുപടി നൽകാമോ?
ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി നഷ്ടം ഉണ്ടാകുക ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് കൂടത്തായിലേക്ക് ഞങ്ങളൊരു 10 റിപ്പോർട്ടർമാരെ ഡിപ്ലോയ് എടുത്തു. കൂടത്തായി സംഭവത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ വശങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 10 റിപ്പോർട്ടർമാരെയാണ് കൂടത്തായിൽ ഡിപ്ലോയ് ചെയ്തത്. ഈ 10 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കുകയാണ്. അവിടെ അവർ താമസിക്കുന്ന ഒരു ചെലവത്രയാണ്, അവിടെ വണ്ടി ഓടിയത്, ഒരാള് ഓടിയ ടാക്സിയുടെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ ബില്ല് സഹിച്ചത്. 30,000 5 ദിവസം കൊണ്ട് ടാക്സി ബില്ല് വന്നത്. ഇതിന്റെ ഒരു എക്സ്പെക്ടിച്ചറാണ് ഞാൻ പറയുന്നത്, ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കൂടത്തായി ഇങ്ങനെ തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വഴി എന്ത് വരുമാനമാണ് കൂടുതലായി നമുക്ക് വരാനുള്ളത്? ഒന്നുമില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ചെലവാണുണ്ടാവുക. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കൂടുതൽ ആളുകളെയാണ് നമ്മൾ അവിടെ ഡിപ്ലോയ് ചെയ്യുക. കൂടുതൽ ലൈഫ് ഫെസിലിറ്റികൾ കൊണ്ടുവരും, കൂടുതൽ കണക്ടിവിറ്റി കൊണ്ടുവരും, കൂടുതൽ ക്യാമറകൾ നിയോഗിക്കും. ഇതെല്ലാം വലിയ എക്സ്പെക്ടിച്ചറാണ്. പക്ഷേ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ എല്ലാ വസ്തുക്കളെയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാധ്യമധർമ്മമായിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ ചെലവിനെ പരിഗണിക്കാറില്ല. പിന്നെ തീർച്ചയായും എവിടെയാണ് ഇതിന്റെ ഒരു വരുമാനത്തിലൊരു വ്യത്യാസം വരുന്നത് എന്ന് വെച്ചാൽ വ്യൂവർഷിപ്പ് കൂടും. ഇപ്പോ കേരളത്തിൽ 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന്റെ ദിവസം എടുക്കുക, എല്ലാ ആളുകളും ടെലിവിഷൻ കാണുന്ന ഒരു ദിവസമായിരിക്കും ഈ കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആരാണ് വിജയിച്ചത്, ആരാണ് അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് അറിയാൻ എല്ലാ മനുഷ്യർക്കും താല്പര്യമുണ്ട്. ഇപ്പൊ ഈ 5 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, 24-ാം തീയതിയാണ് കൗണ്ടിങ്. തീർച്ചയായിട്ടും വലിയൊരു വിഭാഗം ആളുകൾ ടെലിവിഷൻ കാണുകയും അത് അവരെ വാർത്ത അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അതേപോലെ കൂടത്തായി സംഭവം വളരെ ശക്തമായി വരുമ്പോൾ തീർച്ചയായും അതൊരു വലിയ വ്യൂവർഷിപ്പ് വരും. ആ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് അതിലാര് മുന്നിൽ വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് നേടിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനനുസരിച്ച് അവരുടെ മാർക്കറ്റിനകത്ത് അവർക്ക് പരസ്യ വരുമാനത്തിന്റെ ഒരു വർധന ഉണ്ടാവും. പക്ഷെ ഈ പരസ്യ വരുമാനത്തിന്റെ വർധന എന്ന് പറയുന്നത് നമ്മൾ ചെലവാക്കുന്ന പൈസയുമായിട്ട് മാച്ച് ചെയ്ത പോലുമില്ല എന്ന് മനസ്സിലാക്കണം ആളുകൾ. ഈ കൂടത്തായി ഇങ്ങനെ നിരന്തരം കാണിച്ചിരിക്കുന്നത് കൊണ്ട് മാധ്യമ ന്യൂസ് ചാനലൊരു 2 കോടി രൂപയുടെ വരുമാനമുണ്ടായി, മനോരമയ്ക്ക് 3 കോടി രൂപയുടെ വരുമാനമുണ്ടായി, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് 1 കോടി രൂപയുടെ വരുമാനമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ വരുമാനം ഉണ്ടാകുന്നു എന്നുള്ള സത്യമാണ്. വരുമാനം ഉണ്ടാകണമല്ലോ, ഇതൊരു വ്യവസായമാണ്. വരുമാനം ഉണ്ടാകുന്ന ഒരുപാട് പേര് പ്രവർത്തിക്കുന്നതാണ്. അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം, വണ്ടി ഓടണം, കല്യാർ തിരക്കണം, സാറ്റലൈറ്റിന്റെ വാർഡ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ചെലവുകൾ ഈ സംവിധാനത്തിലുണ്ട്. അത് മീറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കുക എങ്കിൽ മാത്രമേ ഈ സാധനങ്ങൾ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിയ പൊതുഗതാഗത സംവിധാനം തകരാറിലായ ദിവസങ്ങളായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്? ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾക്കും ഇത് കാണുക, ഇത് കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ഈ വാർത്തയൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോജോ ഈ നമ്മുടെ ഒരു ആസ്വാദനമൊക്കെ ആസ്വാദനത്തിന്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം എന്റെ എഡിറ്റോറിയൽ മീറ്റിംഗിൽ പറഞ്ഞത് നിങ്ങള് ഇനി ക്രൈം ബുള്ളറ്റും കാണിക്കേണ്ടതില്ല എന്നാണ്. ഈ ചാനലിന് ക്രൈം ബുള്ളറ്റും കാണിക്കണ്ട, ഒരു ചാനലും കാണിക്കണ്ട, കാരണം എല്ലാ ബുള്ളറ്റുകളും ക്രൈം വാർത്തകൾ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കൂടത്തായി സംഭവിക്കുന്നു, പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി സംഭവിക്കുന്നു, അങ്ങനെ ഇത്ര ഇത്ര കാര്യങ്ങളാണ്, എല്ലാം ക്രൈമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിയിരിക്കുന്നത്, മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, മറിച്ച് നാം ജീവിക്കുന്ന സൊസൈറ്റി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിന്റെ പ്രശ്നമാണ്.
അവസാനമായി ഒരു കാര്യം കൂടി, പലപ്പോഴും മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അതിനൊരു തിരുത്തു നൽകാൻ പലരും തയ്യാറാകാറില്ല. ഇങ്ങനെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് മാധ്യമ ലോകത്തിന്റെ തന്നെ ഒരു വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമല്ലേ?
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു മാധ്യമം തെറ്റായ വാർത്ത കൊടുക്കാതിരിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ മാധ്യമ ധർമ്മമാണ്. അത് നിർവഹിക്കാൻ എല്ലാ മാധ്യമങ്ങളും ബാധ്യസ്ഥരാണ്. ഇനി രണ്ടാമത് ചോദ്യം ചോദിച്ച പ്രശ്നം, ഒരു തെറ്റുപറ്റിയാൽ തിരുത്തുക, അത് അന്തസ്സായി തിരുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില തെളിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, തെറ്റായ വാർത്തകളൊക്കെ അത്ര അധികം വന്നിട്ടില്ല എങ്കിൽ കൂടി മൂന്നോ നാലോ വാർത്തകൾ കഴിഞ്ഞ ഒരു 7 വർഷത്തിനകത്ത് മാതൃഭൂമിയിലും തെറ്റായിരുന്ന വാർത്തകൾ നമ്മളത് വളരെ ശക്തമായി അതിനെ തട്ടുകൊളഞ്ഞു പറഞ്ഞു. തെറ്റായ വാർത്ത കൊടുത്താൽ അത് തിരുത്താൻ ഒരു മടി കാണിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ട് തെറ്റുമല്ലോ, അവരെല്ലാം തിരുത്തി എന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള നിലയ്ക്ക് തെറ്റുപറ്റുക എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. തെറ്റുപറ്റിയാൽ അത് തിരുത്താനുള്ള മര്യാദ കാണിക്കുക, ആർജവം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അത്തരത്തിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ, തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്താനുള്ള മാന്യത കാണിക്കണം മാധ്യമങ്ങൾ എന്നുള്ള നിലപാടാണ് കരുതിയിരിക്കുന്നത്.
വളരെ നന്ദി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് മാധ്യമ ലോകത്തെ കാര്യങ്ങൾ വിവരിച്ചതിന്.
താങ്ക് യു വെരി മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.